പറഞ്ഞിരിക്കുന്ന പ്ലവങ്ങളെ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒന്നാനും പരിപാലിക്കുന്നവനും പാടുത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പ്ലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. ഭാവികളായ നിന്റെ അടിയാരോട് കരുണയെന്ന് വെച്ച് രാജാവേ നിനക്ക് സ്തുതി. ബാർക്കിമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദുരക്ഷസ്രോതത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കരുണ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഈശ്വലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ദുഷൻ ഞങ്ങളെ രക്ഷിക്കണമേ. നമ്മുടെ രാജ്യശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ ഈശ്വരകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ തിരുഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മളെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പ്രാണമേക്ഷിച്ചുകൊള്ളണം. ഞങ്ങളെ ഇളവ് കൂടാതെ സ്നേഹിക്കുന്നവനായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവ് അനുഗ്രഹീതമായ സന്ധിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവകരുണയാൽ ഇന്നും കൂടി വരുവാൻ്റെ കോരണം ഞങ്ങളെ സഹായിക്കാൻ സഹായിച്ചതിനെ ഓർ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവകരണ ഞങ്ങളോട് കൂടിയിരുന്ന ഇന്നത്തെ ക്ലാസ് സംബന്ധിപ്പാൻ തക്കോണം വിവിധ പ്രദേശങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിപ്പാൻ ഞങ്ങൾക്കിടയാക്കുന്നുവല്ലോ. ദൈവകരണയാൽ നിറയ്ക്കണമേ. ആയുരാരോഗ്യ സൗഖ്യങ്ങളാൽ വഴി നടത്തണമേ. ദൈവമായ കർത്താവ് ഇനി ക്ലാസ് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരണങ്ങളിലർപ്പിച്ച് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. വിവിധ പ്രദേശങ്ങളിരുന്നു കൊണ്ട് ഞങ്ങൾ ഇതിൽ സംബന്ധിക്കുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണമേ. സമാധാനവും സ്വസ്ഥതയും ഉള്ളവരായിട്ട് ഞങ്ങൾ തീരണമേ. ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ തിരുവചനം ഞങ്ങളെ ഈ വർഷം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവിക വിശുദ്ധിയിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സംഗതിയാക്കണമേ. പിന്നെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമയ സഭയിൽ സമാധാനം പുലരുവാൻ സംഗതിയാക്കണമേ. ഭാവതിരുമേനിയും എല്ലാ തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവമത്രാപോലീസായ ഓർത്ത് ഞങ്ങളെ പ്രത്യേകമായിട്ട് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് MMVS എല്ലാ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ നിനക്കും ഏകജാതനും പരിശുദ്ധ സഹായിക്കും എന്നെ പുതിയ സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ശ്രീ ദൈവത്തിന്റെ എന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പത്രോസിന്റെ രണ്ടാം ലേഖനത്തിൽ നിന്നുള്ള പഠനം നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചു. ദൈവകൃപയാൽ നല്ല രീതിയിൽ അത് തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ രണ്ട് ക്ലാസ്സുകളിലും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നടക്കുന്ന ക്ലാസ്സുകളിൽ ഏകദേശം 70-ലേറെ ആൾക്കാര് സംബന്ധിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കും. എനിക്കൊരു സംശയം ഉണ്ടായിട്ട് ഞാൻ മനോജിനോടൊന്ന് ചോദിച്ചായിരുന്നു. വെള്ളിയാഴ്ചകളില് വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് ആൾക്കാര് കുറവാണോ എന്ന് ചോദിച്ചപ്പം അതിന്റെ ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നു. 71 പേരുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ മറ്റ് തിരക്കുകളെക്കാളും ആവശ്യങ്ങളെക്കാളും ഒക്കെ ഉപരി ഇതിനോടൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് സമയമോ സന്ദർഭമോ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവജനത്തോടൊരു താല്പര്യം ഉണ്ടെന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ആഴ്ചകളിലും കൂടുതൽ ആൾക്കാര് നിങ്ങൾക്കിവിടെ ലഭ്യമാകുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പത്രോസിന്റെ രണ്ടാം ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ ലേഖനം എഴുതിയ പശ്ചാത്തലവും അതിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചു. ഓർഡർ ആരാണെന്നും ഡേറ്റ് ഏതാണെന്നുള്ളതും മേജർ തീം ഡെയിഫിക്കേഷൻ അല്ലെങ്കിൽ ദൈവീകരണം എന്നുള്ള പ്രധാന സന്ദേശമാണ് ഇതിലുള്ളതെന്നും അതിന് യഥാർത്ഥ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വരണമെന്നും ഒക്കെ നമ്മൾ കണ്ടു. ഏത് പശ്ചാത്തലത്തിൽ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയുള്ളവർക്കാണ് എഴുതിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പോൾ ആത്യന്തികമായി പത്രോസ്ലേഹ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ഈ വിശദീകരണത്തിലേക്ക്, അതാണ് നമ്മുടെ ഈ വർഷത്തെ മെയിൻ തീം, നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവീൻ എന്നുള്ളത്, ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ എന്നുള്ളത് നാലാം വാക്യമാണ്, ഒന്നാം അധ്യായം നാലാം വാക്യം. അത് ആണ് പ്രധാന തീമായിട്ട് നിൽക്കുന്നത്. ആ ഒരു ആശയം തന്നെയാണ് ഈ ലേഖനത്തിലുടനീളം കാണുന്നത്. അതിനുവേണ്ടിയുള്ള വിവിധ കാര്യങ്ങളാണ് പത്രോസിലൂടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. നിങ്ങൾ ദൈവികമായ പരിജ്ഞാനത്തിലേക്ക് വന്ന് കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ ജീവിതമൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിലേക്ക് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിത്യമായ ഒരു ജീവിതം, ഒരു നിത്യതയെ പറ്റിയുള്ള ഒരു പ്രധാന സന്ദേശം, ഇവിടെ ഈ ലോകത്തിൽ മാത്രമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഹ്രസ്വ ദൃഷ്ടിയുള്ളവരാണ്. എന്നാൽ നിങ്ങൾക്കൊരു ദീർഘ ദൃഷ്ടി ഉണ്ടാവണം. നിങ്ങളുടെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം നിങ്ങൾ അത് മറന്നു പോകരുത്. ഇനി നിത്യജീവനിലേക്ക്, യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം, അതാ 11-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും എന്ന കണ്ടത്. ഇത് പ്രധാന ഊന്നലാണ്, ഒരു നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം. നമ്മളെല്ലാം, നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരു ഒരുക്കം നമുക്കുണ്ടാകണമെന്നുള്ള ഒരു പ്രധാന സന്ദേശത്തിൽ നിന്നുകൊണ്ട് ദൈവീകരണത്തിലേക്ക് വളരുക, അതിന്റെ പൂർണ്ണത എന്ന് പറയുന്ന ഡെയിഫിക്കേഷൻ, അതിന്റെ പൂർണ്ണത ഇറ്റേണൽ ലൈഫാണ് എന്നുള്ള നല്ലൊരു സന്ദേശമാണ് പത്രോസ്ലീഹ വളരെ മനോഹരമായ ആശയങ്ങളിലൂടെ ഈ ലേഖനത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഇന്ന് നമുക്ക് 12 മുതലുള്ള വാക്യങ്ങൾ പഠിക്കാം. ആദ്യമേ ദയവേത് 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 12 മുതൽ 15 വരെയുള്ള വാക്യം.
അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതെന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും.
താൻ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, എന്റെ ഈ കൂടാരമൊക്കെ പൊളിഞ്ഞു പോകും, അത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിര്യാണത്തെ പറ്റി അദ്ദേഹം ഓർക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ? അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞവരാണ്, ലഭിച്ച സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതങ്ങനെ നിൽക്കണം എന്നുള്ളത് പത്രോസ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ചില പ്രോത്സാഹന വചനങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കുക, അവരെ അവരെ ഒന്ന് 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 പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് പറയുന്നതായ കാര്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കിയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങളത് എന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഇപ്പം ഞാനിപ്പം ഇവനോടിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും എന്റെ കാലശേഷം നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാകും. അങ്ങനെയാണല്ലോ പലരും പറയാറില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയാൻ മേലെന്ന്. പലരും നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരും മറ്റുള്ളവരും ഒക്കെ ജീവനോട് ഇരിക്കുമ്പോൾ നമുക്ക് തരുന്ന, അല്ലെങ്കിൽ വൈദികരോ മറ്റാരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, അവർ തരുന്ന ഉപദേശങ്ങൾ പലപ്പോഴും നമ്മൾ പറയാം, അവരുടെ കാലശേഷമാണ് പറയുന്നത്, അയ്യോ അവർ മരിച്ചു പോയി കഴിയുമ്പോൾ പറയും, ശോ നല്ല ആളായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ അനുസരിക്കേണ്ടിയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ പത്രോസ് അത് നേരത്തെ തന്നെ ഓർപ്പിക്കുക, നിങ്ങൾ അറിഞ്ഞവരാണ്, ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിലും ഇതെപ്പോഴും ഓർപ്പിപ്പാൻ, എപ്പോഴും എപ്പോഴും ഇടവിട്ട് ഇടവിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനത് റിപ്പീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് തന്റെ മരണത്തെ പറ്റി ഒന്ന് പത്രോസ് ഓർക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കിയാൽ, അതായത് യേശു ക്രിസ്തു അറിവ് കൊടുത്തു, പത്രോസിന് അറിവ് കൊടുത്തു, അത് ഒന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസിനോട് എങ്ങനെയാണ് തന്റെ മരണത്തെ പറ്റി സൂചിപ്പിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21:18 വാക്യങ്ങൾ.
യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്കുക, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു, വയസ്സിനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു.
പത്രോസിനെ ഓർപ്പിക്കുന്ന കാര്യമാണ്. പത്രോസിനോട് പറയുകയാണ്, യേശുമ്പുരാൻ 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസിനെ 3 പ്രാവശ്യം ഏറ്റി ഉറപ്പിച്ചു, കൺഫസ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം എന്റെ ആടുകളെ മേയ്ക്കുക, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എന്റെ പെണ്ണാടുകളെ മേയ്ക്കുക, ആടുകളെ പാലിക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്ന കാര്യമാണ്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയും, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു, വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പത്രോസ് അന്നേരം അത് ഓർത്തു. തന്റെ അവസാന കാലഘട്ടം ആകുമ്പോ പത്രോസിലേക്ക് അത് ഓർക്കുകയാണ്. യേശു ക്രിസ്തു പത്രോസിനോട് സൂചിപ്പിച്ചു, നീ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്, നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് മറ്റൊരുത്തും കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ നിന്റെ അന്ത്യം നിനക്ക് ഇഷ്ടമുള്ള വിധം ആയിരിക്കുകയല്ല. നമുക്കറിയാമല്ലോ പത്രോസിലേഹയുടെ അന്ത്യം, നമുക്കറിയാം തലകീഴായി കുരിശിക്കപ്പെടുകയായിരുന്നു. ഈ നിറോയുടെ കഠിനമായ പീഡ സഹിക്കാതെ വന്നപ്പോ പത്രോസ് പൗലോസ് ഒരേ കാലഘട്ടത്തിൽ ജീവിതാന്ത്യത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. പത്രോസ് എന്ത് ചെയ്തു, റോമാ പട്ടണത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. അങ്ങനെ ഓടിപ്പോകുന്ന സമയം അതാ ഒരു ദർശനം പോലെ യേശു ക്രിസ്തു തന്നെ തനിക്ക് എതിർപെട്ട് റോമാ പട്ടണത്തിലേക്ക് കടന്നു പോവുകയാണ്. പ്രോസിക്യൂഷൻ ഭയങ്കരമായിട്ട് നടക്കുന്ന സമയത്ത് അവിടുന്ന് ഓടിപ്പോകുന്ന പത്രോസിന് എതിരെ കർത്താവ് വരും. ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോഴാ വളരെ പ്രശസ്തമായ ലാറ്റിൻ വേർഡ് ഉണ്ടല്ലോ, ക്വോ വാദിസ്, QUOVADIS, ക്വോ വാദിസ്, അത് ലാറ്റിൻ ക്രിസ്ത്യൻത്തിലെ വളരെ പ്രശസ്തമായ വാക്കാണ്. വേർ ആർ ഈ ഗോയിങ്? യേശു ക്രിസ്തു എതിരെ വരുന്നത് കണ്ട പത്രോസ് ചോദിക്കുക, നീ എവിടെ പോവുകയാണെന്ന്. ഉടനെ യേശു ക്രിസ്തു പറയുകയാണ്, ഐ എം ഗോയിങ് ടു ക്രൂസിഫൈ ഇൻസ്റ്റെഡ് ഓഫ് യു, നിനക്ക് പകരം ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടാനായിട്ട് പോവുകയാണ്. നോക്കൂ, ഉദ്ധാനം ചെയ്ത് കടന്നുപോയ കർത്താവ് പത്രോസ് പിന്തിരിഞ്ഞോടി പോകുമ്പോ വീണ്ടും റോമാ പട്ടണത്തിലേക്ക് കടന്നു വന്ന് വീണ്ടും ക്രൂശിക്കപ്പെടാനായിട്ട് പോവുകയാണെന്നുള്ള ആ അവബോധം പത്രോസിനുണ്ടായപ്പോ തിരികെ റോമാ പട്ടണത്തിലേക്ക് പോവുകയും എനിക്ക് എന്റെ പൊന്നുനാഥന്റെ തൃക്കാലുകളെ ചുംബിച്ചു മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തലകീഴായി സ്വയം മരണം സ്വീകരിക്കുക. മറ്റൊരാളാണ് കൊല്ലുന്നതെങ്കിലും താൻ മരിക്കേണ്ട വിധം ഇങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു അഭിപ്രായം പറയുകയും. അപ്പൊ വയസ്സനായ ശേഷം മറ്റൊരാള് കൈനീട്ടി അവനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞത് അവന്റെ മരണവിധം സൂചിപ്പിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ, ഇത് വളരെ കൃത്യമായി പത്രോസിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് പത്രോസ് ജീവനോടിരിക്കുമ്പോൾ തന്നെ ഈ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കുക. അതിന്റെ കൂടാരമെന്ന ഈ ശരീരത്തെ പത്രോസ് ഓർമ്മിപ്പിക്കുന്നതായ കാര്യം, തന്റെ കൂടാരം അത് പൊളിഞ്ഞു പോവുകയാണ്. ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്ത യുക്തം എന്ന് വിചാരിക്കും. നിങ്ങൾ അതിന്റെ നിര്യാണത്തിന്റെ ശേഷം ഉണ്ട്, കൂടാരം, നിര്യാണം, നീ പദപ്രയോഗങ്ങളൊക്കെ പത്രോസ് ലീഹ നടത്തുകയാ. ഈ കൂടാരം ത്തെ പറ്റിയുള്ള ഒരു, അല്ലെങ്കിൽ മരണത്തെ പറ്റിയുള്ള കൂടാരവും മരണവും ഒക്കെ ചേർന്ന് വരുന്ന ഒരു സംഭവമാണ് ട്രാൻസ്ഫിഗറേഷന്റെ സമയത്ത് യേശു ക്രിസ്തുവിന്റെ രൂപാന്തരത്തിന്റെ സമയത്ത്. ലൂക്കോസിന്റെ സുവിശേഷം 9:28-31 വാക്യങ്ങൾ, ലൂക്കോസ് 9:28-31, മർക്കോസ് 9:2-10, മത്തായിയുടെ സുവിശേഷം 17:1-8. ഇവിടെയെല്ലാം കാണുന്നത് ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിന്റെ രൂപാന്തരത്തിന്റെ ആ ഒരു ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോ അത് താഴോട്ട് വരുമ്പോൾ നമ്മൾ അത് വായിക്കുന്നുണ്ട്. അടുത്ത ഒരു സെക്ഷനിലേക്ക് നമ്മൾ കയറുമ്പോൾ 16-17 വാക്യങ്ങളിൽ അത് തന്നെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ തന്റെ ഈ കൂടാരത്തെ പറ്റി, ഭൗമികമായിരിക്കുന്ന ശരീരം നശിച്ചു പോകാനുള്ളതാണ് തന്റെ അന്ത്യത്തെ പറ്റി പത്രോസ് ഓർമ്മിക്കുന്നതായ ഭാഗമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. കൂടാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ നിയമ പിതാക്കന്മാരൊക്കെ കൂടാരങ്ങളിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് നിത്യമായ വാസസ്ഥാനമല്ല ഈ കൂടാരം എന്ന് പറയുന്നത്. അത് ഒരു കൂടാരം ഇവിടുന്ന് മാറ്റി വേറൊരിടത്തടിക്കും, വീണ്ടും അവിടെ നിന്ന് മാറ്റി വേറൊരിടത്തടിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിൽ നമ്മളെ ശരീരത്തിലായിരിക്കുന്ന നിത്യതയല്ല അതാ ഞാൻ മുമ്പേ പറഞ്ഞത് ഇറ്റേണൽ ലൈഫിനെ പറ്റിയാ പത്രോസിന്റെ ഒരു എയിം മുഴുവൻ. ഒബ്ജക്റ്റീവ് അതാണ്. അപ്പോ പത്രോസ് പറയുക, ഈ കൂടാരം എന്ന് പറഞ്ഞാൽ ഇത് മാറ്റി മാറ്റി അടിക്കേണ്ടതാ, ഈ ശരീരം വിട്ട് ഞാൻ പോകേണ്ടതാ എന്നുള്ള അവബോധം കൊടുക്കുക. അതാണ് ഈ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അപ്പം നിങ്ങളും സ്വർഗീയ നായകനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ശരീരമാകുന്ന കൂടാരം ഉപേക്ഷിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ ട്രാൻസ്ഫിഗറേഷന്റെ സമയത്ത് അതാ സംഭവിച്ചത്. അത്രയും നേരം ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിന്റെ രൂപമൊക്കെ അങ്ങ് മാറി. ലോകത്തൊരു അലക്കുകാരനും അലക്കി ഒളിപ്പിക്കാൻ സാധിക്കാത്തതുപോലെ അത് ഇറ്റേണൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യമാണെന്നുള്ളത്. അതിൽ നിന്നാണ് നമ്മുടെ നിത്യതയെ പറ്റിയുള്ള ആശയങ്ങളൊക്കെ പരുവപ്പെട്ട് വന്നേക്കുന്നത്. നിങ്ങൾ വെള്ളയണ്ടി ധരിക്കൂ എന്നൊക്കെ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യം, അതിന്റെ പ്രീ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു മുന്നാസ്വാദനം യേശുക്രിസ്തു തന്റെ ട്രാൻസ്ഫോറേഷന്റെ സമയത്ത് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പത്രോസ് ഈ കൂടാരം, നിര്യാണം തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. അത് പെർസ്യൂ ഗോഡ് എന്നുള്ള ഒരു പ്രധാന ആശയമാണ് 12 മുതൽ 15 വരെ വാക്യങ്ങളിൽ പത്രോസ് ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തെ പിൻപറ്റുക എന്നുള്ള കാര്യം. കാരണം ഈ ലോകം നശിച്ചു പോകുന്നതാണ്. കൂടാരമായ ഹോമഭവനം അഴിഞ്ഞു പോകുന്ന പത്രോസ് ലീഹായും പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:4 പൗലോസ് ലീഹായും പറയുന്നത് 2 കൊരിന്ത്യർ 5:4 പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഹോമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തതായി നിത്യമായൊരു ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നാ പൗലോസ് പറയുന്നത്. അതേ ആശയം തന്നെ പത്രോസുകൾ പറയുക, എന്റെ കൂടാരം ഇത് പൊളിഞ്ഞു പോയാലും. ട്രാൻസ്ഫിഗറേഷന്റെ ആ ഒരു ചിന്തയും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പത്രോസ് പറയുന്നതെന്നുള്ളത് അടുത്ത സെക്ഷനിൽ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാവോ പ്ലീസ്. 16 മുതൽ 19 വരെ.
ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻകൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന.
വളരെ മനോഹരമായ ചില ഉപമാനങ്ങളിലൂടെയൊക്കെ പത്രോസ് പറയുക. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ആശയം കൂടാരം നിര്യാണോ എന്നൊക്കെ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ട്രാൻസ്ഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത് വളരെ കൃത്യമാണല്ലോ ഈ 16-17 വാക്യങ്ങളിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെങ്കിലും ഏതെങ്കിലും ഒരു നിർമ്മിത കഥ ആരെങ്കിലും പറഞ്ഞ കെട്ടുകഥ കേട്ടിട്ടൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അപ്പോൾ അന്ന് ട്രാൻസ്ഫിഗറേഷന് സമയത്ത് പത്രോസ് കിടന്നിറങ്ങുമായിരുന്നെങ്കിലും ബോധം വന്നപ്പോ പറഞ്ഞു ഞങ്ങൾ 3 കൂടാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. അപ്പൊ അവന് മഹിമ കണ്ട സാക്ഷികളായി തീർന്നു ഈ ഒരു അനുഭവം. കാരണം ആ കൂടാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു ഇനി നമുക്ക് ഇവിടെ അങ്ങ് താമസിക്കാമെന്ന് പറയുക. ഇത് ഒരിക്കലും മാറിപ്പോകരുത് കർത്താവ്. ഇത്രയും മനോഹരമായ വിശുദ്ധിയുടെ ഡെയിഫിക്കേഷനൊക്കെ പൂർത്തീകരണം ഞങ്ങൾ, അതിന്റെ മഹിമ ഞങ്ങൾ കണ്ടല്ലോ. അത് പത്രോസ് ഇവിടെ ഏറ്റു പറയുക കേട്ടോ. ഇതാ വിറ്റ്നസിങ് എന്ന് പറയുന്നത്, ഇതാ കേവലം ഒരു ടെസ്റ്റിമണി എന്നതിനേക്കാളും ഉപരി ഒരു വിറ്റ്നസിങ്. അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ട് അത്ര ആരിലും പറഞ്ഞു കേട്ടറിവല്ല, ഞങ്ങള് കണ്ടിട്ട് പറയുക എന്ന് പറയുക. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. അതാ ട്രാൻസ്ഫിഗറേഷൻ നടന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ മത്തായി 17-ാം അധ്യായം, മർക്കോസ് 9:2 മുതൽ 10 വരെ, ലൂക്കോസ് 9:26-38 വരെ ഇവിടെയൊക്കെ ഇത് വായിക്കുന്നുണ്ട്. അപ്പോ പത്രോസ് പറയുക, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രസാദമുണ്ടായി യേശുക്രിസ്തുവിന്. പ്രസാദിച്ചപ്പോൾ അവൻ ആ നിത്യതയുടെ ആ ഒരു ഒരു മുന്നാസ്വാദനം നമുക്കവിടെ കാണിച്ചു തന്നു. അത്രയ്ക്ക് ഒരു വെളുത്ത ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് യേശുക്രിസ്തു നിന്നു. അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പത്രോസ് പറയുക, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സുകളിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. പത്രോസ് ഉദ്ദേശിക്കുന്ന ഇത് നമ്മുടെ ജീവിതത്തിന് പ്രസാദം ഉണ്ടാകണം. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്പലത്തിലേക്ക് മലരോ പൂവോ എള്ളോ പഴമോ അവലോ ശർക്കരയോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ നിവേദ്യമാണ്, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നിവേദ്യമാണ്. അതിനകത്ത് ദൈവപ്രീതി അതിൽ ലഭിച്ചു, ദൈവത്തിന്റെ പക്കൽ പ്രീതി ലഭിച്ചിട്ട് ആ സാധനം തിരികെ കിട്ടുമ്പോൾ അത് പ്രസാദമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജീവിതം ഒരു നിവേദ്യമായിട്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുക. ഇനി നൊയമ്പിന്റെ ദിവസങ്ങളൊക്കെ തുടങ്ങാൻ പോവാണല്ലോ അടുത്ത ദിവസം മുതൽ. നമ്മളൊരു നിവേദ്യമായിട്ട് ദൈവസന്നിധിയിൽ അർപ്പിച്ച് ഈസ്റ്റർ കഴിയുമ്പോൾ അത് പ്രസാദമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഓരോ ആരാധനയിലൂടെ അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ ഓരോ വാക്കുകളിൽ അത് സംഭവിക്കട്ടെ. നമ്മുടെ ചിന്തകളിൽ അത് സംഭവിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് സംഭവിക്കട്ടെ. അത് ദൈവപ്രസാദമുള്ളവരായിട്ട് തീരണമെന്ന് പറയുക. യേശു ക്രിസ്തു തന്റെ ജീവിതം പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. അങ്ങനെ മാനവും തേജസ്സും ലഭിച്ചു. ഇതിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് മാനവും തേജസ്സും നമുക്ക് ലഭിക്കാൻ ഇടയാകണമെന്ന് തന്റെ റീഡേഴ്സിനെ ത്രോസ്ലിഹ ഓർമ്മിപ്പിക്കുക. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. യേശുക്രിസ്തു അത്ര തേജസ്സു അത്ര വെളുത്ത് പ്രകാശിച്ച് നിന്ന കാര്യമാണ് പത്രോസിന്റെ മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിക്കുന്നവരോടും തന്നെ കേൾക്കുന്നവരോടും പത്രോസ് പറയുക, നിങ്ങൾ എന്ത് ചെയ്യും? നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. നിങ്ങള് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഈ ഒരു കാര്യം കരുതിക്കൊള്ളണോ? ഉൽപ്പത്തി പുസ്തകം 19:23 വാക്യം ഒന്ന് വായിക്കാവോ. ഉൽപ്പത്തി 19:23, സൊദോം ഗൊമോറ നശിപ്പിക്കപ്പെട്ടതിന്റെ ശേഷം ലോത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം, അത് വളരെ ശ്രദ്ധിക്കാതെ നമ്മൾ അങ്ങ് വിടുന്നു. പക്ഷെ എന്റെ മനസ്സിനെ ഒത്തിരി സ്പർശിച്ചിട്ടുള്ളത് കൊണ്ട് ആ വാക്യം ഒന്ന് ഇവിടെ നിന്ന് എടുത്തു വായിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് വായിപ്പിക്കുക. ഉൽപ്പത്തി 19:23, ലോത്ത് സോവരിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. നോക്കൂ, ലോത്തിന്റെ ജീവിതത്തിന്റെ ഒരു അന്ധകാര രാത്രി കഴിഞ്ഞു. സൊദോം ഗൊമോറയെ ദൈവം വെണ്ണീറ് കൊണ്ട് നശിപ്പിച്ചു. തീയും ഗന്ധവും വർഷിപ്പിച്ച് ദൈവം നശിപ്പിച്ചു. ഒരു അന്ധകാരത്തിന്റെ രാത്രി കഴിഞ്ഞു. ലോത്ത് അവിടുന്ന് ഓടി സോവറിലാണ് കടക്കുന്നത്. ആ സോവറിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. ഒരു ഉദയ നക്ഷത്രം, ഒരു പ്രഭാത നക്ഷത്രം തന്റെ ജീവിതത്തിലുണ്ടായി എന്ന് പറഞ്ഞ പോലെ പത്രോസ് ഇവിടെ പറയുകയാ, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റേണൽ ലൈഫ്, നമ്മൾ സോറിലേക്ക് കടക്കേണ്ടതായ ഒരു സമയമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. ഈ ഇരുട്ടുള്ള ലോകത്തിൽ, ഈ ഭൂലോകത്തിൽ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ഇരുട്ടാണ്. ഈ ഇരുട്ടിന്റെ നടുവിൽ പ്രകാശിക്കുന്ന ഒരു പ്രകാശ സ്തംഭം പോലെ നിങ്ങൾ ഇത്, ആ മാനവും തേജസ്സും നിങ്ങളത് സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ള കാര്യം പറയുക. നിങ്ങൾ എപ്പോഴും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കണം. നിങ്ങളെ എപ്പോഴും ഞാൻ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പത്രോസ് ലേഖ പറയുകയാണ്. 119:105 വാക്യം കൂടെ വായിച്ച് എങ്ങനെയാ നമുക്ക് പ്രകാശിക്കാൻ സാധിക്കുക? 119:105 വാക്യം ദൈവത്തിന്റെ വചനം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കാൻ നമുക്ക് പ്രകാശിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ വചനം. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ MMVSലെ ഒരു ആന്റിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോ പറയുകയായിരുന്നു, ദൈവവചനം നമ്മൾ കൂടുതൽ പഠിക്കണം, ദൈവവചനം നമ്മൾ കൂടുതൽ ധ്യാനിക്കണം. ശരിയ, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ആ ദൈവത്തിന്റെ വചനമാണ്, എഴുതപ്പെട്ട വചനം മാത്രമല്ല, വിശുദ്ധ കുർബാന വചനമാണ്, യേശുവിനെ സ്വീകരിക്കുന്ന ഓറൽ ട്രഡീഷൻ വചനമാണ്, നമുക്ക് കിട്ടുന്ന എല്ലാം വചനമാണ്. ദൈവം വചനം തന്നെ. ആ ദൈവത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്റെ വചനം എന്റെ കാലിന് പ്രകാശമാണ്, ഊടുവഴികൾക്ക് വിളക്കായിട്ട് നിൽക്കുക. അത് 119 സങ്കീർത്തനം ഓർപ്പിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവചനത്തെ മുൻ ഒരുക്കിക്കൊണ്ട് നമുക്ക് സാധിക്കുക. ദൈവവചനം പ്രകാശമായിട്ട് നിൽക്കുന്നുവെങ്കിൽ വിശുദ്ധ കുർബാന ദൈവവചനമാണ്. ഇൻകാർണേറ്റഡ് വേർഡ് എന്ന് പറയുന്നതാണ് വിശുദ്ധ കുർബാന. അത് ദൈവ ലോഗോസ് ആണ്, ഇറ്റേണൽ വേർഡ് ആണ്. അതിനെ കൊണ്ട് നമ്മളെ പ്രകാശിപ്പിക്കാൻ സാധിക്കണം എന്നുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് നിങ്ങളെ ഓർപ്പിക്കുക. ഇനി 20:21 വാക്യങ്ങളിൽ പറയുന്നതായ കാര്യം, ദൈവവചനം ദൈവ നിവേശിതമാണെന്നുള്ളതാണ്. സ്ക്രിപ്ചർ വാസ് നോട്ട് റിട്ടേൺ ബൈ ദ മിയർ വൊല്യൂഷൻ ഓഫ് മെൻ ബട്ട് ബൈ ദ ഇൻസ്പിറേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നുള്ള കാര്യമാണ് 20:21 വാക്യങ്ങളിൽ പറയുന്നത്. വായിക്കാമോ?
തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ.
അതാണ് തിരുവഴുത്തിലെ പ്രവചനം. അതായത് ഞാൻ പറഞ്ഞല്ലോ വചനം പ്രകാശമായിട്ട് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ വചനം വീണ്ടും സ്ക്രിപ്ചറിലേക്ക് പത്രസ്ലീഹ വരിക്കുക. ആ വചനം, ആ തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ച കാര്യങ്ങൾ ആണ് നമ്മൾ പ്രവചനം എന്ന് പറയുന്നത്, ഈ വചനം എന്ന് പറയുന്നത്. കൂടാതെ എഴുതപ്പെട്ട കാര്യങ്ങൾ, സംസാരിച്ച കാര്യങ്ങൾ, ഇതെല്ലാം എഴുതപ്പെട്ടത് മാത്രമല്ല വചനം, എഴുതപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ഓറൽ ട്രഡീഷൻ ഉണ്ട്, റിട്ടേൺ ട്രഡീഷൻ ഉണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, കർത്താവിന്റെ ശരീര രക്തങ്ങൾ വചനമാണ്, അതിനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ഇത് ഈ പ്രവചനം എന്ന് പ്രൊഫസി എന്ന് പറയുന്ന ഇതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതായ കാര്യം, ഓറൽ ട്രഡീഷനും റിട്ടേൺ ട്രഡീഷനും ഒക്കെ നമ്മുടെ ട്രഡീഷൻ എന്ന് പറയുന്ന കാര്യം തന്നെ പ്രൊഫസി എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോ അത് നമ്മൾ സ്വീകരിച്ച് നമ്മൾ ഈ പ്രകാശ സ്തംഭങ്ങളായി ജീവിക്കണോ എന്നുള്ള കാര്യം ഓർപ്പിക്കുക. 2 തീമോത്തിയോസ് 3:16 വായിക്കാമോ? 2 തീമോത്തിയോസ് 3:16.
എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു.
അപ്പൊ എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ, ദൈവ നിവേശിതമാണ് ഇതെല്ലാം. തിരുവഴുത്തുകൾ എന്ന് പറയുന്നത്, ദൈവവചനം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ സ്ക്രിപ്ചർ വാസ് നോട്ട് റിട്ടേൺ ബൈ ദ മിയർ വൊലീഷൻ ഓഫ് മെൻ ബട്ട് ബൈ ദ ഇൻസ്പിറേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ നിവേശിതമാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുക. 32 ഇയോബിന്റെ പുസ്തകം 32:8 വായിക്കണമെന്നില്ല, ഞാൻ പെട്ടെന്ന് വായിച്ചോളാം. ഇയോബിന്റെ പുസ്തകം 32:8 എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു എന്ന്. മനുഷ്യരുള്ള ആത്മാവ്, അതാ മൃഗങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ വിഭിന്നനാക്കുന്നത് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ദൈവത്തിന്റെ ശ്വാസം, സർവശക്തന്റെ ശ്വാസം. ദൈവനമ്പുരാൻ നമ്മുടെ നോസ്ട്രിൽസിൽ ബ്രത്ത് ചെയ്തു. അങ്ങനെയാണ് മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് നമുക്ക് വിഭിന്നമായിട്ട് നമ്മുടെ ആത്മാവ്, അതിനാണ് നിത്യജീവനുള്ളത്. പട്ടിയും പൂജയൊക്കെ ചത്തുപോയാൽ അതിനെ കൊണ്ട് കുഴിച്ചെടുത്തേ ഉള്ളൂ. നമുക്ക് അങ്ങനല്ല, നമുക്ക് നിത്യതയുണ്ട്, ആത്മാവുണ്ട്, ദൈവം നൽകിയിട്ടുള്ള ആത്മാവ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ദൈവം നൽകിയ ആത്മാവ് പിന്നെ സ്വർഗത്തിലേക്ക് പോകേണ്ടതാണ്. സഭാപ്രസിംഗിന്റെ പുസ്തകത്തിൽ നമ്മൾ 12:7 വായിച്ചായിരുന്നല്ലോ, ദൈവം നൽകിയ പൊടി ഭൂമിയിലേക്ക് പോകും, ആത്മാവ് തന്നെ നൽകിയ സൃഷ്ടാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് നൽകിയിട്ടുള്ള ആത്മാവ്, സർവശക്തന്റെ ശ്വാസം, അതാണ് നമുക്ക് വിവേകം നൽകുന്നത്. ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോ ആ ദൈവശ്വാസീയമായ കാര്യം, അത് നമുക്ക് വിവേകം നൽകുന്നതായ കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ. ദൈവനിവേശിതമാണ് ദൈവവചനം, അത് പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അങ്ങനെയാണ് 1 പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രധാന ഊന്നലിതാണ് ഡെയിഫിക്കേഷൻ, ദൈവീകരണത്തിലേക്കുള്ള വളർച്ച, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് പത്രോസ്ലീഹ 1 ഇത്രയും നേരം ഓർപ്പിച്ചത്. ഇനി 2 പത്രോസ്ലീഹ പറയുന്നതായ കാര്യം ഫോൾസ് ടീച്ചേഴ്സിനെ പറ്റിയാണ്, ദ ഡിസെപ്ഷൻസ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ് എന്നുള്ളൊരു പ്രധാന ആശയമാണ് 2 വ്യാജ ഉപദേഷ്ടാക്കളെ നമ്മൾ സൂക്ഷിക്കേണ്ടതായ ആവശ്യമാണ്. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനമൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിനെ മറിച്ചു കളയുന്ന പല ഉപദേശങ്ങളും വരും. നമ്മൾ ഓരോ കുർബാനയ്ക്കും ചെല്ലുന്നതാണല്ലോ, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയും ശാപം. ഒരു സ്ത്രീഹ പറയാം, സ്വർഗത്തിൽ നിന്നൊരു മാലാഖ വന്ന് ഞങ്ങളെ ഉപദേശിച്ചതിനെതിരായിട്ട് അറിയിച്ചാലും. അത് പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടതായ കാര്യം, നമ്മുടെ സഭയുടെ ഒരു സത്യവിശ്വാസം നമുക്ക് യേശുക്രിസ്തു മുതൽ ലഭ്യമായിരിക്കുന്ന കാര്യമാണ്. പക്ഷെ 2000 പുതിയൊരു സുവിശേഷം വരുമ്പോ, 2005 പുതിയൊരു സുവിശേഷം വരുമ്പോ, 2015 വേറൊരു സുവിശേഷം വരുമ്പോ നമുക്കതെല്ലാം കേൾക്കാനായിട്ട് താല്പര്യമാണെന്നുള്ളതാണ്. അപ്പൊ ഇത് ആദ്യമേ തന്നെ ദൈവം സൂചിപ്പിച്ചിട്ടുണ്ട്, കള്ളപ്രവാചകന്മാരെ. അതാണ് തുടങ്ങുന്നത് തന്നെ അങ്ങനെ, 2:1 തന്നെ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. ഇനിയും നമ്മൾ തുടർന്നുള്ള അന്നാമയും പാസ്റ്ററൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കൈവെപ്പിനെ പറ്റിയും കള്ളപ്രവാചകന്മാരെ പറ്റിയൊക്കെ പഠിക്കുന്നതാണെങ്കിൽ ഒരു 2-3 വാക്യം പെട്ടെന്നൊന്ന് വായിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കള്ളപ്രവാചകന്മാരെ പറ്റി ഇത്ര ശക്തമായിട്ട് പത്രോസ് താഴോട്ട് എഴുതിയിരിക്കുന്ന ശക്തമായ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ എന്തുകൊണ്ടാണ് പത്രോസ് ഇത്ര ശക്തമായിട്ട് എതിർക്കുന്നതെന്ന്. വേദപുസ്തകത്തിലെ കുറച്ച് വാക്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് വായിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അത് വിശദമായിട്ട് പിന്നീട് ഞാൻ പഠിപ്പിച്ചോളാം. എങ്കിലും അപ്പോൾ അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് വാക്യം പെട്ടെന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:2, ആരാണ് ഈ കള്ള പ്രവാചകന്മാർ, കള്ള അപ്പോസ്തലന്മാർ? റെവലേഷൻ ചാപ്റ്റർ 2:2. റെവലേഷൻസ് വെളിപാട്, സോറി വെളിപാട്, വെളിപാട് റെവലേഷൻസ് വെളിപാട്, വെളിപാട് പുസ്തകം 2:2.
ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണതയും കൊള്ളരുതാത്തതായ നിനക്ക് സഹിച്ചുകൂടാത്തതും
അപ്പോസ്തോലന്മാരായിരിക്കെ അല്ലേ,
അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും.
മതി 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 മതി. എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ സകല പ്രവൃത്തിയും സഹിഷ്ണതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. ഇതാ കള്ള അപ്പോസ്തോലന്മാരുടെ ഒരു ഡെഫിനിഷൻ. അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാരാണെന്ന് പറഞ്ഞ് പലരും നിങ്ങളുടെ അടുത്ത് വരും. ആ അപ്പോസ്തോലന്മാരല്ല യഥാർത്ഥ അപ്പോസ്തോലന്മാരാണോ? അവരെ പരീക്ഷിക്കണം. അത് നമുക്കുള്ള ഉത്തരവാദിത്വം കേട്ടോ. വീട്ടിൽ വരുന്നവനെ എല്ലാം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരിക്കണോ? അവൻ പറയുന്ന ന്യായങ്ങളെല്ലാം ശരിയാണോ? എല്ലാവരും പ്രാർത്ഥനയല്ല ചൊല്ലുന്നത്, എല്ലാവരും ഉപദേശം അല്ല നൽകുന്നത്, എല്ലാവരും നല്ല കാര്യം വേദോത്സവം അല്ല കയ്യിലിരിക്കുന്നത്, ഒക്കെ ശരിയാ സംബന്ധിച്ചു. പക്ഷേ തിരുവചനം പറയുക, അവരെ പരീക്ഷിക്കണം. അവരെ പരീക്ഷിച്ച് അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാരെന്ന് പറഞ്ഞ് വരുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത് വളരെ ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് എഫേസോസിലെ സഭയുടെ ദൂതന് എഴുതുമ്പോൾ പറയുന്നതായ കാര്യം. അപ്പൊ അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ അപ്പോസ്തോലത്വം ഉണ്ടെന്ന് പറയുന്നവരെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ അവരെ ശ്രദ്ധിക്കണമെന്ന് പറയുക. അത് എങ്ങനെയാ അപ്പോസ്തലത്വത്തിന്റെ കാര്യങ്ങൾ, അത് വിശദമായിട്ട് പിന്നീട് ഞാൻ പഠിപ്പിച്ചോളാം. സെക്കൻഡ് തീമത്തി ചാപ്റ്റർ നമ്പർ 3:2 പെട്ടെന്ന് വായിച്ച് സെക്കൻഡ് തീമത്തി 2:3:3 വാക്യങ്ങൾ.
മനുഷ്യ സ്വപ്നികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അഖിലേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാസ്യക്കാരും നിഗളികളുമായ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും.
അവര് ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, അവർക്ക് ഭൗതികമായ കാര്യങ്ങളൊക്കെ ഉള്ളു, ഭോഗമാ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിക്കണം വയറു നിറഞ്ഞു. വായിലോട്ട് പോകുന്ന ഒന്നും കുഴപ്പമില്ല, വയറു നിറഞ്ഞിരുന്നാ മതി എപ്പോഴും. വായിലോട്ട് പോകുന്ന ഒന്നും കുഴപ്പമില്ല, വായിക്കാത്തൊന്നും പുറത്തോട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞ് ഭോഗപ്രിയരായിട്ട് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ബാക്കി അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇനി MMBSകാർ മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. MMBSന്റെ ഈ വർഷത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള നിങ്ങൾക്കുള്ള മെസ്സേജാ. MMBSലെ എല്ലാ സഹോദരിമാർക്കും അമ്മമാർക്കും ഈ വർഷത്തെ വളരെ സ്പെഷ്യലായ മെസ്സേജാ. വായിച്ചാട്ടെ. ഹലോ, ഹലോ, ഹലോ,
ഹലോ ജിജി.
ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ?
കേൾക്കാൻ പറ്റുന്നുണ്ട് ജിജി. എനിക്കൊന്ന് ഇങ്ങനെങ്കിലും ഇറങ്ങി കാണും. ഏത് വാക്യം ആയിരുന്നു ചോദിച്ചത്?
സെക്കൻഡ് തിമത്തി ചാപ്റ്റർ നമ്പർ 3:6 മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു നിങ്ങള് എല്ലാരും? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയുള്ളവർ വിട്ടൊഴിയുക എന്ന് പറഞ്ഞിട്ട് പറയുക, ഞാൻ പറഞ്ഞത് MMBSന്റെ ആൾക്കാർക്കുള്ള മെസ്സേജാന്ന് പറഞ്ഞു. ഇതാണ് സെക്കൻഡ് തിമത്തി ചാപ്റ്റർ നമ്പർ 3:6. വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഇക്കൂട്ടത്തിലുള്ളവരാകുന്നു. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് MMBSന് പെണ്ണുങ്ങളെ സ്വാധീനമാക്കുന്നവർ എന്ന് പറഞ്ഞതുകൊണ്ട്, പുരുഷന്മാരെ സ്വാധീനമാക്കുന്നവരെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും മീറ്റിംഗിൽ പറയായിരുന്നു. ഇത് വളരെ കൃത്യമായിട്ട് പറയുക, ഒരു സ്ത്രീകളെയാണ് വീടുകളിൽ നൂണ് കടന്നിട്ട് ഇവരെ അവരെ സ്വാധീനമാക്കുന്നത്. സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്തവരാ എന്ന് പറഞ്ഞാൽ, ആര് വേദോസം കൊണ്ട് വന്നാലും ആര് വചനം പറഞ്ഞാലും ആര് പ്രാർത്ഥിച്ചാലും അതെല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് വളരെ കൃത്യമായി തിരുവചനം ഓർപ്പിക്കുന്നതായ കാര്യമാണ്. ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഫിലിപ്പിയർ മൂന്നിന്റെ രണ്ടിൽ പൗലോസ്ലീഹ ഇവരെ പറ്റി പറയുന്നത് നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ എന്ന. അതായത് പൗലോസ്ലീഹ പറഞ്ഞ ഉപദേശത്തിനപ്പുറമായിട്ട് വേറെ ഏത് ഉപദേശം കൊണ്ട് ഏത് ദിവസം കൊണ്ട് വന്നാലും അവരെ പറ്റി പൗലോസ്ലീഹ പറയുന്നത് നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ. ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യം. അതുപോലെ സെക്കൻഡ് കൊരിന്ത്യൻ ചാപ്റ്റർ നമ്പർ 11:13 ഓൺവേർഡ്സ്, രണ്ട് കൊരിന്ത്യർ 11:13 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ?
വായിക്കാം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ,
കപട വേലക്കാർ, ക്രിസ്തീയ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ്റെ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ ശുശ്രൂഷക്കാർ, നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവർത്തികൾക്ക് ഒത്തതായിരിക്കും.
കള്ളയപ്പോസ്തലന്മാരെ പറ്റി വീണ്ടും പറയുക. ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പം ഇട്ടേക്കുന്ന ഡ്രസ്സ് വെളുത്തതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ എല്ലാം സ്വീകരിക്കുന്ന രീതി, അവരുടെ ഉപദേശം എന്തെന്ന് ചിന്തിക്കാതെ എല്ലാത്തിനും സ്വീകരിക്കുന്ന രീതി. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ, നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കുമെന്ന് കൃത്യമായിട്ട് പറയുക. എന്താണ് അവസാനമെന്നും കൂടി രണ്ട് വാക്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എന്തായിരിക്കും അവരുടെ പ്രവൃത്തികൾക്കൊത്തതായ അവസാനം എന്നുള്ളത്. സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ നമ്പർ 2:3, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2 തെസ്സലോനിക്കർ 2:3. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം 2:3 മുതലുള്ള വാക്യങ്ങൾ.
ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീരെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ.
ഇത് എല്ലാ കാലഘട്ടത്തിലും സംഭവിക്കുന്ന കാര്യമാണ്. ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിലും ഉപരിയായി തന്നെ തന്നെ ഉയർത്തുന്നവനത്രേ. നമുക്കറിയാമല്ലോ നമ്മുടെ പൂജാ വിഷയം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ദൈവത്തെ കാണുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഈ വിശുദ്ധ കുർബാന അതിനെ ത്യജിച്ചിട്ട് അത് ചെറുതാണെന്ന് പറഞ്ഞിട്ട് അതിനു മേളിൽ തന്നെ താൻ ഉയർത്തുന്നവർ ആരാണോ, അത് നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. എല്ലാ കാലഘട്ടത്തിലും അതുണ്ടായിട്ടുണ്ട്. വിശുദ്ധ കുർബാനയെ ത്യജിച്ചിട്ട് അത് അതിന് മേളിൽ തന്നെ തന്നെ ഉയർത്തുകയാണ്, തങ്ങളെ തന്നെ ഉയർത്തുകയാണ്. നമുക്കറിയാം നമ്മുടെ കൂദാശകളുടെ എല്ലാം ക്രൗൺ മകുടം എന്ന് പറയുന്നത് കൂദാശകളുടെ കൂദാശ വിശുദ്ധ കുർബാന. അത്ര പ്രാധാന്യത്തോടെ നമ്മൾ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നത്. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പല പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുടെയും സന്തക്കോസുകാരുടെയും ഒക്കെ ഈ കർത്തൃമേശ എന്നും പറഞ്ഞ് അവർ നടത്തുന്ന എന്തോ ഒരു ആഭാസുത്തരമാണെന്നറിയാവോ. സങ്കടം തോന്നിപ്പോവും, കഷ്ടം തോന്നിപ്പോവും. അവര് ചെയ്യുന്ന ചുമ്മാ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ബ്രെഡും മേടിച്ച് ഇത് കീറിയിട്ട് കർത്താവിന്റെ ശരീരം ഓർമ്മയ്ക്കായിട്ട് കഴിച്ചോളാൻ പറഞ്ഞ് കൊടുക്കുന്നു. കൂട്ടറേ ഇരുന്ന് കുറെ മേടിക്കുന്നു, കുറേവന് അതില് വലിച്ചു വാരി കളയുന്നു, വഴിയെ നടക്കുന്നവർക്കെല്ലാം കൊണ്ടു കൊടുക്കുന്നു. എന്തോ ഒരു ആഭാസത്തരമായി കാണിക്കുന്നേ, എന്തൊരു തിന്മയായി കാണിക്കുന്നേ. കർത്താവിന്റെ ശരീര രക്തങ്ങളെ എടുത്ത് വെറും വഴിയിലിട്ട് ഊപ്പലാട്ടി കളയുന്നതായ ഒരു രീതി. നിങ്ങൾക്കറിയാമല്ലോ കർത്താവ് ബാക്കി സമയത്തെല്ലാം ഗലീല കടൽപ്പുറത്തൂടെ അതിലെ ഇതിലെയൊക്കെ നടന്നതാ. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ നേരം അപ്പർ റൂം, അത് സാധാരണ റൂമല്ല. അവിടുന്ന് മുകളിലേക്കാ ചിന്തകളും മനോവ്യാപാരങ്ങളും ഒക്കെ മുകളിലാക്കി വിരിച്ചൊരുക്കിയ വലിയ മാളികയ. ആ മാളികയ്ക്കുള്ളിൽ അതിന്റെ അതിശ്രേഷ്ഠമായി രഹസ്യം കൽപ്പീശൻ രഹസ്യാമെനിക്കും എൻ വീട്ടുകാർക്കും. അത് ആ അപ്പോസ്തലന്മാരെ മാത്രം കൂടെ ഇരുത്തി ചെയ്തതാ. അതിലെ പോയതിനെല്ലാം കൊടുത്ത കാര്യമല്ല. എന്റെ ഓർമ്മയ്ക്കായി ഞാൻ വരുന്നവർ ഇപ്രകാരം അനുഷ്ഠിപ്പീനെന്ന് പറഞ്ഞുകൊടുത്ത് ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ അത്രയേറെ പ്രാധാന്യം തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ ഈ വിശ്വാസ പ്രമാണത്തിന്റെ സമയത്ത് ധൂപക്കുറ്റിയുമായിട്ട് ശുശ്രൂഷക്കാരൻ പടിഞ്ഞാട്ട് പോകുന്നതിന്റെ ഉദ്ദേശം, ഇനി ആരെങ്കിലും അവിശ്വാസികൾ സ്നാനമേൽക്കാത്തവരൊക്കെ ആരെങ്കിലും ഇവിടെ കുർബാനയ്ക്ക് നിൽപ്പുണ്ടെങ്കിൽ പണ്ട് യൗപ്പുതിയക്കനോ വിളിച്ചു പറയുമായിരുന്നു നിങ്ങള് ഇവിടുന്ന് ഇങ്ങനെയുള്ളവരെല്ലാം പുറത്തു പോകണം. ലുണാറ്റിക് പേഴ്സൺ ഉണ്ടെങ്കിൽ അവർ പുറത്തു പോകണം, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെല്ലാം ബോധത്തോടെ സ്വീകരിക്കാൻ സാധിക്കാത്തവരെല്ലാം പുറത്തു പോകണമെന്ന് പറഞ്ഞ് അവരെ പുറത്തിറങ്ങി കവറടക്കുമായിരുന്നു പണ്ട്. ഇന്ന് മൂറാൻ കൂതാശ ശുശ്രൂഷയിൽ മാത്രമേ ആ കാര്യം നടക്കുന്നുള്ളൂ. എന്നാൽ വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷക്കാരൻ പുറകോട്ട് വരുന്നത് ചമ്മച്ചേട്ടത്തി എന്നാണ് വിശേഷം. മറിയാമ്മച്ചേട്ടത്തി കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ.
അവറാഞ്ചേട്ടൻ ഇവിടെ ഇരുന്ന് ചോദിക്കാനായിട്ടല്ല. അപ്പുറോട്ട് വരുന്നതിന്റെ ഉദ്ദേശം അത് റെപ്രസെന്റ് ചെയ്യുന്നതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇനി അവിശ്വാസികൾ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ ഇനി ദർഗായിലേക്ക് കയറാൻ പോവുകയാണ്. ആ ദർഗായിലേക്ക് കയറി പിന്നീട് നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനകത്ത് അവിശ്വാസികൾക്ക് സംബന്ധിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നതായ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവാലയത്തിൽ പൂജാവിഷയങ്ങൾക്കും ഇതേ തങ്ങളെ തന്നെ ഉയർത്തി സ്വന്തം വ്യക്തി താല്പര്യങ്ങളും അല്ലെങ്കിൽ കുറെ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് വലിയ ഹൈ വോൾട്ടേജിലുള്ള ശബ്ദം വെച്ച് മനുഷ്യനെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോമിങ്ങിന് ഇടയാക്കിയിട്ട് അവരെ കൊണ്ട് മറ്റേതെങ്കിലും രീതിയിൽ പട്ടി കരയ്ക്കുക, പൂച്ച കരയുക, താഴോട്ട് വീഴുക, നിലവിളിക്കുക, ഇഷ്ടമുള്ള പോലെ ആരാധിച്ചുകൊള്ളുക എന്നൊക്കെ പറയുന്ന എല്ലാ തിന്മകളും തിന്മയുടെ വ്യാപാര ശക്തികളും ഇപ്പത്തെ അവസാനം വന്നിട്ട് സുഗതന്റെ കെട്ടുപുട്ടി എന്നും പറഞ്ഞ ഒരുത്തന്റെ പാട്ടും ബഹളമൊക്കെ ഈ ഫേസ്ബുക്കിനകത്തോടെ ഒക്കെ കാണുന്നുണ്ട്. അവൻ പറയുന്നത് സുജിത്ത് കണ്ണൂർ എന്ന് പറയുന്ന ഒരു തിന്മയുടെ ശക്തിയാണ് ഇപ്പൊ ഇറങ്ങിയേക്കുന്നത്. അത് നിങ്ങൾ ഈ ഈ ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാകും. 1599 പ്രൊട്ടസ്റ്റാനിസം ഉണ്ടായി. ആ പ്രൊട്ടസ്റ്റാനിസം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും മാർത്തോമാ സഭ, സി എസ് ഐ സഭ, ആംഗ്ലിക്കൻ സഭ, പിന്നെ പ്രസ്ബിറ്റീരിയൻ സഭ ഇവരെയൊക്കെ നോക്കിയാൽ അവർക്ക് പൗരോഹിത്യമുണ്ട്, ശിശുസ്നാനമുണ്ട്, അവർക്ക് പുരോഹിത വേഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് മറിയമനോടുള്ള പ്രാർത്ഥനയും പരിശുദ്ധനോടുള്ള മധ്യസ്ഥതയില്ല. 1900 സന്തകോസ് പ്രസ്ഥാനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എടുത്തു കളഞ്ഞു, പൗരോഹിത്യവും കളഞ്ഞു, ശിശുസ്നാനവും കളഞ്ഞു. അന്ന് മുതലേ പ്രായമായവരുടെ സ്നാനത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പം ഗ്രേസ് പ്രീച്ചേഴ്സ് എന്നും പറഞ്ഞു, പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നും പറഞ്ഞും ഗ്രേസ് പ്രീച്ചേഴ്സ് എന്നും പറഞ്ഞും തിന്മയുടെ വ്യാപാര ശക്തി ഇറങ്ങാൻ തുടങ്ങി. ബെന്നി ഹിന്നിന്റെയും തങ്കുവിന്റെയും ആദിയായ ശ്രേഷ്ഠന്മാരുടെയും രൂപത്തിൽ എന്നിട്ട് അതിന്റെ അവസാനത്തെ കണ്ണിയായി സുജിത്ത് കണ്ണൂർ എന്ന് പറയുന്ന ഒരുത്തൻ. അവൻ പറയുന്നത് ഇനി വീട്ടിലിരുന്ന് പെണ്ണും പിള്ളേരും പിള്ളേരും എല്ലാവരും കൂടി ഇരുന്ന് കുർബാന നടത്താമെന്ന് പറയുന്ന തിന്മയിലേക്ക് വന്നുപോയി കാര്യങ്ങൾ. ആ കാര്യങ്ങൾ പാപം വാതിൽക്കൽ കിടക്കുന്നു, നമ്മളോട് അടുത്തുപോയി, അന്ത്യകാലമായിപ്പോയി. അപ്പൊ യേശു ക്രിസ്തു എന്ത് കാര്യത്തിൽ ഇത് സ്ഥാപിച്ചു, അതിന്റെ പ്രാധാന്യത്തെ എല്ലാം നശിപ്പിച്ചിട്ട് ഈ അന്ത്യ സമയത്തേക്ക് നമ്മൾ എത്തിയിരിക്കുക. പ്രിയമുള്ളവർ, നമ്മളിവിടെ ഉണരണം, നമുക്ക് ഉണർവുണ്ടാകേണ്ടത് ഇവിടെയാ. അപ്പൊ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന പൂജാ വിഷയം എന്ന പേരുള്ള കാര്യത്തിനേക്കാൾ ഉപരി തന്നെ ഉയർത്തുന്ന എതിരാളികൾ ഈ 2000 കാലഘട്ടത്തിലെ ക്രിസ്തീയ ചിന്തകൾ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. ഇവരെയാണ് കപട അപ്പോസ്തലന്മാരെന്ന് പത്രോസ് ശ്ലീഹ വിളിക്കുന്നത്. കപട വേലക്കാരെന്ന്, നായ്ക്കളെന്ന്, ആകാത്ത വേലക്കാരെന്ന് ഓരോ ശ്ലീഹ അവരെ വിളിക്കുകയാണ്. തിരുവചനത്തിനോട് വളരെ ശക്തമായിട്ട് അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി എന്തായിരിക്കും ഇവർ ചെയ്യുന്നതായ കാര്യം? മത്തായിയുടെ സുവിശേഷം 24:23 വാക്യം പെട്ടെന്ന് വായിച്ചേ. മത്തായി 24:23.
അന്ന് ആരാണ് നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്.
യേശു ക്രിസ്തു വളരെ കൃത്യമായി അന്ന് തന്നെ തന്റെ ശിഷ്യന്മാരോട് പറയുക, അന്ന് എന്ന് ഈ സെക്കൻഡ് കമ്മിങ്ങിന്റെ അടയാളങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അതാണ് രണ്ടാം വരവിന്റെ അടയാളങ്ങളെ പറ്റിയാണ് 24 കർത്താവ് വളരെ വിശദമായിട്ട് പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് കർത്താവ് പറയുന്നത്, അന്ന് ആരാണ് നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ. ബെന്നിഹിൻ പറഞ്ഞു ഇവിടെ, തങ്കു പറഞ്ഞു അവിടെ, മറ്റോ പറഞ്ഞു അവിടെ, മറിച്ചോ പറഞ്ഞു ഇവിടെ, അവസാനം ഈ കൊച്ചിറക്കം വന്നിട്ട് പറഞ്ഞു ഇവിടെ, എന്റെ കൂടെ, എന്റെ കൂടെ, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ ആരാധന, ഞങ്ങളുടെ അത്ഭുതം, ഞങ്ങളുടെ അടയാളം, ഞങ്ങളുടെ രോഗശാന്തി, ഇതെല്ലാം സംഭവിക്കുന്നില്ലേ? സംഭവിക്കുന്നുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് കർത്താവ് നേരത്തെ പറഞ്ഞതാണെന്നേ. ഹേയ്, അത്ഭുതം നടക്കുന്നുണ്ട്, ഹേ അടയാളം നടക്കുന്നുണ്ട്, വചനം നടക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇത് കർത്താവ് കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ കാര്യം എന്താ? അന്ന് ആരാണ് നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. ആ ബാക്കി കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. വളരെ കൃത്യമാണ് സംഭവം. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് അത്ഭുതം അടയാളം കാണിക്കും. എന്നിട്ട് പറയുക, ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നല്ലേ വാക്കിയല്ലേ? ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അന്നേ കർത്താവ് ഇതിനെപ്പറ്റി മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അപ്പോ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, രോഗശാന്തികളുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് ഇനി മത്തായിയുടെ സുവിശേഷം 7:22 വാക്യം ഞാൻ മുമ്പേ പറഞ്ഞു, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തിക്കൊത്തതായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അവരുടെ പ്രവൃത്തിക്കൊത്ത അവസാനം കേൾക്കുന്ന കുറച്ച് പേരെ പറ്റി പെട്ടെന്ന് വായിച്ചേ. മത്തായി 7:22 മത്തായി 7:22
നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യ പ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്യുകയില്ലയോ എന്ന് പറയും. ആ നാളിൽ എന്നോട് പറയും, അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും എന്ന് തീർത്തു പറയും.
മനസ്സിലായോ? അതാണ് അന്ന് പറയുകയാ. രണ്ടാമത് ന്യായവിധിയുടെ സമയത്ത് എല്ലാരും നിൽക്കുന്നു. അപ്പൊ ഓർത്തഡോക്സ് അച്ഛന്മാരെയൊക്കെ ഇടിച്ചിട്ടിട്ട് കുറച്ചുപേര് മുന്നേ കയറി. കാര്യം എന്നാ, അവന്മാര് അത്ഭുത അടയാളം രോഗശാന്തി ഒക്കെ ചെയ്തിട്ടുള്ളവരാ. മത്തായിയുടെ സുവിശേഷം 7:22 അർത്ഥസംഖ്യക്കിടയില്ലാതെ കർത്താവ് പറയുകയാ, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും. നോക്കൂ അവരെന്തൊക്കെ ചെയ്തു, ഞങ്ങൾ പ്രവചിച്ചു നിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ആയതെല്ലാം കേട്ടോ, അതാ രസം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ പ്രവചിച്ചു, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളെ ഭൂതങ്ങളെ പുറത്താക്കി, ഇൻ ദ നെയിം ഓഫ് ജീസസ് വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. പലരും പറയും ഈ സംഭവങ്ങളെല്ലാം നടക്കും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാള് നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്തു പറയും. അതാ അവർക്ക് കേൾക്കാൻ പോകുന്നതായ മറുപടി. ഇത് തീർത്തു പറയുമെന്ന് കർത്താവ് പറഞ്ഞേക്കുന്നതാണ്, ഇത് പറഞ്ഞിരിക്കും. അപ്പൊ ഇത് കേൾക്കാൻ കുറച്ചു പേര് വേണം. ആരവര്? അവരാണ് പ്രവചിച്ചവര്, അവരാണ് വൈരപ്രവർത്തികൾ ചെയ്തവര്, അവരാണ് പിന്നെ ഭൂതങ്ങളെ പുറത്താക്കിയവര്. ഈ ഈ കാര്യം കൊണ്ട് മാത്രം യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ, യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുയേശുവിനുള്ള ഭാവം അല്ലെങ്കിൽ ക്രിസ്തുയേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാൻ ശ്രമിക്കാതെ നൊയമ്പുപവാസങ്ങൾ ത്യജിച്ചിട്ട് വിശുദ്ധ കുർബാനയെ തള്ളിക്കളഞ്ഞിട്ട് പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാതെ, കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയതാണെന്ന് അറിയാതെ, ഇതെല്ലാം ഉപേക്ഷിച്ചു കളഞ്ഞിട്ട് മറ്റെന്തൊക്കെയോ പറഞ്ഞ് അത്ഭുത അടയാളം രോഗശാന്തിയും കാണിക്കുന്നവരോട് പറയുക, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുമെന്ന് തീർത്തു പറയും എന്ന തിരുവചനം വളരെ കൃത്യമായിട്ട് പറയുക. കാര്യങ്ങൾ അങ്ങനെയാണ് കിടക്കുന്നത്. ആ കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം രണ്ടാം അധ്യായം നമ്മൾ പഠിക്കാനായിട്ട്. ആ രണ്ടാം അധ്യായത്തിൽ പത്രോസ് ലീഹ പറയുക, എന്നാൽ വായിച്ചാട്ടെ, രണ്ടാം അധ്യായം 1-3 വാക്യങ്ങൾ വായിച്ചേ. 1-3.
എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേശകന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴഞ്ഞിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദേവ്യാഗ്രഹത്തിൽ കൗശല വാക്കു പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല.
അവര് വളരെ കൃത്യമായിട്ട് പത്രോസ് പറയുക, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അതാണ് നമ്മൾ എല്ലാ കുർബാനയിലും ചൊല്ലുന്ന കാര്യം. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ, അങ്ങനെ അറിയിക്കുന്നവരാ ദുരുപദേഷ്ടാക്കന്മാർ. സഭ നമുക്ക് നൽകിയിരിക്കുന്ന സത്യവിശ്വാസം സഭയിലൂടെ വളർത്തപ്പെടും. സഭ നൽകി എന്ന് പറഞ്ഞാൽ അത് വേദപുസ്തകത്തിൽ നിന്ന് എതിരമോ ക്രിസ്തുവിൽ നിന്ന് എതിരമോ ഒന്നുമല്ല. ക്രിസ്തു നൽകിയ അന്ന് മുതൽ പാലിക്കപ്പെട്ടു പോരുന്ന ആ സത്യവിശ്വാസം, അതാ ഇപ്പോഴും നമ്മൾ പാലിച്ചുകൊണ്ട് ഇനി നോയമ്പിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നൊയമ്പ് വേണ്ട, ഉപവാസം വേണ്ട, ഇതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് അവനവന്റെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുടെ പിന്നാലെ പോകുന്നവർക്കുണ്ടാകുന്ന വലിയ ദുർഗതിയെ പറ്റിയ മുമ്പേ നമ്മൾ കണ്ടത്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇത് ചിന്തിക്കുക. കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് പല അഭിപ്രായങ്ങൾ, മതഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഭിന്ന അഭിപ്രായങ്ങൾ, അതിനെ നുഴയിച്ചു കൊണ്ടുവന്നിട്ട് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥിനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുമെന്ന് പറയുക. യേശു ക്രിസ്തുവിന്റെ ആ വീണ്ടെടുപ്പിന്റെ കാര്യം അവരങ്ങ് മറന്നുപോകും. അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമാകും എന്നുള്ളത് ഓർക്കുകയാണ്. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് ക്രിസ്ത്യാനികളെ, നസറാണികളെ ഹിന്ദു ഒരിച്ചിരി എണ്ണയാട്ടിക്കൊണ്ട് വന്നാൽ ഈ നസറാണിയെ കൊണ്ടൊന്ന് തൊടുവിക്കുമായിരുന്നു. കാരണം അത് വിശുദ്ധമാകുമെന്നുള്ളതാണ്. ഞാൻ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 1-ാം തീയതി കയറാൻ ഹിന്ദുവിന്റെ വീട്ടിൽ നമ്മളെ കയറ്റുമായിരുന്നു. ഇന്ന് അവന്റെ അടിച്ചതിനകത്ത് നമ്മളെ കയറ്റുവോ? കേട്ടിട്ടില്ല. കാര്യം എന്നാ, ഞാനും എന്റെ കർത്താവും ഭർത്താവും എന്ന് പറഞ്ഞിട്ട് ബഹളം തുടങ്ങി. ആ ബഹളം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുന്ന സ്നേഹമസൃണമായി അവരോട് സംസാരിച്ച് നമ്മളാരും അവരുടെ രീതിയിലേക്കൊന്നും പോയിക്കൊണ്ടിരുന്നതല്ല. എത്രയോ പേര് ആദ്യകാലം മുതൽ തന്നെ നമ്മളോട് ചേർന്ന് സത്യമാർഗത്തിലേക്ക് അവര് നയിക്കപ്പെടുന്നുണ്ടായിരുന്നു. അവര് അവര് നമ്മളെ മതം മാറ്റുകയായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവര് ജീവിക്കുമായിരുന്നു. നസറാണിയെ പറ്റി അവർക്കൊരു രണ്ടനിയിട്ടുണ്ടാനായിട്ടുള്ള അധികാരം, അത് തീർച്ചയായിട്ടും നസറാണിയുടെ ജീവിത മാതൃക കണ്ടിട്ട് തന്നെയാണ്. നമ്മളെ തെക്കോട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളെല്ലാം മടക്കുമല്ലോ അല്ലേ. ഈ ഊണിന് ഇരിക്കുമ്പോൾ തൂശനിലയാണെങ്കിൽ ഇടതുവശത്തെ സൈഡ് നമ്മൾ മടക്കും. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാല് പണ്ട് കാലത്ത് നസ്രാണിക്ക് മാത്രം രാജാവ് കൊടുത്തിരുന്ന ഒരു അധികാരമാണ്, ഒരു ഇലയിൽ ചോറും മറ്റേ ഇലയിൽ കറികളും മേടിക്കാനുള്ള അധികാരം, രണ്ടിലയിട്ട് ഉണ്ണാനുള്ള അധികാരം. അതുണ്ടാവുക എന്ന് കാണിക്കാനായിട്ടാണ്. ക്രിസ്ത്യാനികൾ മാത്രമേ ഇല മടക്കത്തുള്ളൂ, ഒരു വശത്തേക്ക് തൂശനെല്ലാം മടക്കത്തുള്ളൂ. അതിന്റെ അർത്ഥം ഇതാണ്, രണ്ടിലയിട്ട് ഉണ്ണാനുള്ള അധികാരം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴും കാണിക്കുകയാണ്. അല്ലാതെ അവിടെ ചെലന്തിരിക്കും ഇപ്പുറത്തോട്ട് കയറി വരാതിരിക്കാനൊന്നും അല്ല, അറിവില്ലെങ്കിൽ പറഞ്ഞു തരുന്നു. ഇതാണ് സംഭവം. ഇത്ര അധികാരം നമുക്കുണ്ടായിരുന്നു, ജനത്തിനടയിൽ ഒരു സാക്ഷി നമുക്കുണ്ടായിരുന്നു, അവരോട് സ്നേഹം നമുക്കുണ്ടായിരുന്നു. ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അവൻ കൊങ്ങാക്കി പിടിച്ച് കേൾക്കാൻ വരിക. കാര്യം എന്നാ, തെറ്റായ ഒരു ഒരു അല്ലെങ്കിൽ സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ രീതിയിൽ സത്യമാർഗം ദുഷിക്കപ്പെടാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അവർ ദ്രവ്യാഗ്രഹത്തിൽ ഇന്ന് മുഴുവൻ സംഭവിക്കുന്ന ഇതല്ലേ, ദ്രവ്യാഗ്രഹം, പണപ്പിരിവ്. ഓടാനുകൂടി നിങ്ങൾക്കറിയാം, ഓരോ പ്രീച്ചേഴ്സിന്റെ ഒക്കെ കയ്യിൽ, ഈ ബെന്നീന് മുതലുള്ള ഓരോരുത്തരുടെയും കയ്യിൽ, നിങ്ങൾ ചുമ്മാ യൂട്യൂബിലും ഒക്കെ ഒന്ന് സെർച്ച്, ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. നിങ്ങളുടെ സ്വന്തം ഫ്ലൈറ്റും ഒക്കെ ആയിട്ട് ആൾക്കാർ നടക്കുന്നത്, സ്വന്തം ഫ്ലൈറ്റും ഒക്കെ ആയിട്ട് എത്ര കോടാനുകോടി രൂപയാണ് വന്ന് മറിയുന്നത്. ഒരു അത്ഭുതം അടയാളം കാണുമ്പോഴത്തേനും ജനം കൊണ്ടുപോയി കൊടുക്കുക. കാതലിക്ക് അതിനെപ്പറ്റി ഇവന് 10 രൂപ കൊടുക്കാത്തവർ അവിടെ കൊണ്ടുപോയി 1 ലക്ഷം രൂപ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അവര് ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും എന്ന് കർത്താവ്. ഇന്ന് ഇന്ന് ഹോളി സ്പിരിറ്റ് കച്ചവടം, സ്പിരിറ്റ് കച്ചവടം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഹോളി സ്പിരിറ്റ് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വാണിഭമാക്കിക്കൊണ്ടിരിക്കുക, നിങ്ങളെ വാണിഭമാക്കും എന്ന് പറയുക. നോക്കൂ, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല എന്ന് ഒന്നാമത്തെ ആ ഒരു സെക്ഷനിൽ പറയുകയാണ്. അതുകൊണ്ട് നാശകരമായ വിവിധ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുക, വീണ്ടെടുപ്പുകാരനായ യേശുവിനെ തള്ളിപ്പറയുക, മീൻസ് യേശു മൂലം കുറെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ മാത്രം പറയുക, ബാക്കിയുള്ളതെല്ലാം വിട്ടുകളയുക. യേശു ക്രിസ്തു ചെയ്ത നല്ല കാര്യങ്ങൾ, നൊയമ്പ് നോക്കുക, ഉപവസിക്കുക, കണ്ണുനീരോടെ കുമ്പിട്ട് നമസ്കരിക്കുക, ഇതൊക്കെ യേശു ക്രിസ്തു കാണിച്ചതാണ്. ആർപ്പാടെ മാമോദിസ മുക്കുന്നതും യേശു ക്രിസ്തു ചെയ്ത കുറച്ച് അത്ഭുതങ്ങൾ മാത്രം എടുത്തു പിടിച്ചിട്ട് പുതിയൊരു യേശുവിനെ പുതിയ തുരുത്തിയിൽ അവതരിപ്പിക്കുക. യേശു ക്രിസ്തുവിനെ യഥാർത്ഥ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങൾ മുഴുവൻ ഉള്ളത് അതിന്ന് പ്രസംഗിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് അവർക്ക് ന്യായവിധി താമസിയാതെ വരുന്നു എന്ന് പറയുന്നത്. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ദ്രവ്യം വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് 10 ലൊരംശം അവർ പിരിക്കുന്നു? പുതിയ നിയമത്തിൽ എങ്ങും ഇല്ല ദശാംശം കൊടുക്കുക. ദശാംശം എന്നൊരു വാക്ക് പുതിയ നിയമത്തിലില്ല. ലേവ്യ പൗരോഹിത്യത്തെ തള്ളി പറഞ്ഞിട്ട് ലേവ്യ പൗരോഹിത്യത്തിന് വെച്ചിരുന്ന ദശാംശം പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ച് ചൈത്ത് പറഞ്ഞ് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അവർ മേടിക്കും. അതുകൊണ്ട് ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞു. ഇതെല്ലാം വളരെ കൃത്യമാണ്. ഈ നെറ്റ്വർക്ക് വളരെ സജീവമാണ്. അത് നിങ്ങൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കാൻ ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ മേൽ ദൈവം ന്യായവിധി നടത്തുമെന്ന് തുടർന്ന് ഓർമ്മിപ്പിക്കുക. 4 മുതൽ 8 വരെ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്. 4 മുതൽ 8 വരെ വാക്യങ്ങൾ.
പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസ്സിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ശക്തീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവർ ദുഷ്കാമ പ്രവൃത്തിയാൽ വലിഞ്ഞുപോയ നീതിമാനായ ലോട്ടിനെ വിടുവിക്കുകയും ചെയ്തു.
4 മുതൽ 8 വരെ വാക്യങ്ങളിൽ ദൈവം ന്യായവിധി നടത്തിയ 3 സംഭവങ്ങളെ പറ്റി പത്രോസ്ലീഹ പറയുക. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധ തമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു. 1 സംഭവം അതാണ് പറയുന്നത്. പാപം ചെയ്ത ദൂതന്മാർ, ഇത് ഞാൻ എസ്എക്കിയൽ പ്രവചനത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ ദൈവം ആദ്യം മനുഷ്യനെ അല്ല ഭൂമിയിൽ സൃഷ്ടിച്ചത്, ദൂതന്മാരെയായിരുന്നു. ആ ലൂസിഫർ പാടാനും കിന്നരം വായിക്കാനൊക്കെ മിടുക്കനായിരുന്നു. എസ്കേൽ പ്രവചനം 28:13 വാക്യങ്ങളിലും എസ്ഇയാവിന്റെ പ്രവചനം 14:12 വാക്യങ്ങളിലും ആ സംഭവങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കുറിച്ചിട്ടിട്ട് പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. എസ്കേൽ പ്രവചനം 28:13 വാക്യങ്ങൾ, ഐസയ ചാപ്റ്റർ 14:12 ഇവിടെ പറയുന്നത് ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അവരെ അഹങ്കാരം ചെയ്ത് കഴിഞ്ഞപ്പോ അവരെ അന്ധതാമസത്തിന്റെ ചങ്ങലയിലേക്ക് ഇട്ടു എന്ന. അതിനുശേഷമാണ് പിന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഈ ദൂതന്മാരെ സൃഷ്ടിച്ചത് പീതരത്നം, വജ്രം, ഗോമേതകം, വൈഢൂര്യം, മാണിക്യക്കല്ല് എന്നിങ്ങനെയുള്ള നവരത്നങ്ങൾ കൊണ്ടായിരുന്നു എന്ന് എസ്കിയൽ 28:13 പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യനെ നിർമ്മിക്കുന്നത് മണ്ണുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ രത്നം കൊണ്ടിരത്തിനെ നിർമ്മിച്ചതിന്റെ സങ്കടം കർത്താവിന് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് മനുഷ്യനെ പിന്നീട് മണ്ണിൽ നിന്നെടുക്കുന്നൊരു വ്യാഖ്യാനമുണ്ട്. എന്തായിരുന്നാലും ആ ദൂതന്മാരെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിൽ ആക്കി ന്യായവിധിക്കായിട്ട് കാപ്പാൻ ഏൽപ്പിച്ചു എന്നുള്ള ഒരു ഒന്നാമത്തെ സംഭവം പറയുകയാണ്. പാപം ചെയ്ത മലാഖമാരെ ദൈവം നരകത്തിലേക്ക് എറിഞ്ഞു. യൂദായുടെ ലേഖനം 6-ാം വാക്യം, യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിന് സെയിം തിങ് തന്നെയാണ് പറയുന്നത് കേട്ടോ. യൂദായുടെ ലേഖനം 6 മുതലുള്ള വാക്യങ്ങളിൽ ഇതേ സംഭവം തന്നെയാണ് പറയുന്നത്. വായിച്ച് സമയം നഷ്ടപ്പെടുത്തണമെന്നില്ല. ദൂതന്മാർ ചെയ്ത പാപം അവരുടെ അഹങ്കാരമാണെന്ന് മാത്രം നമുക്ക് അറിയാവുള്ളൂ. കൃത്യമായി എന്താണ് അവരുടെ പാപം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ യൂദായുടെ ലേഖനത്തിൽ പറയുമ്പോൾ തങ്ങളുടെ പദവി കാത്തു സൂക്ഷിക്കാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ മാലാഖമാരെന്ന് യൂദാറിൽ പറയുന്നുണ്ട്. അപ്പോൾ അഹങ്കാരം മൂലം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് താഴ്ത്തപ്പെട്ടവരാ. അതാണ് ഞാൻ ഈ പറഞ്ഞ എസ്കേൽ 28:13 മുതലും എസ്ഐയാവ് 14:12 മുതലും നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദൈവം അവർക്ക് കൊടുത്ത പദവിയും വാസസ്ഥലവും വിട്ടുകളഞ്ഞതായിരിക്കും അവരുടെ പാപം. അപ്പം ദൂതന്മാരുടെ പാപം എന്തു തന്നെ ആയാലും പാപത്തിനൊക്കെ ശിക്ഷ അവർക്ക് ദൈവം കൊടുത്തു. ദൂതന്മാരെ ആദരിച്ചില്ലെന്ന് മാത്രമല്ല അവർക്ക് കൊടുത്ത ന്യായവിധി എന്തായിരുന്നു? അന്ധതമസിന്റെ ചങ്ങലയിട്ടു. ഭയങ്കര ന്യായവിധിയായിരുന്നു കൊടുത്തത്. അതൊരു സംഭവം. രണ്ടാമത്തെ സംഭവം പറയുകയാണ് 5-ാം വാക്യത്തിൽ. പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടി പാലിച്ചു. രണ്ടാമത്തെ സംഭവം പറയുന്നത് ജലപ്രളയത്തിന്റെ കാര്യമാ, ഫ്ലഡിന്റെ കാര്യമാ. ദൈവഭയമില്ലാത്ത ജനത്തിന്മേൽ പ്രളയം വരുത്തി. ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 8 വരെ അധ്യായങ്ങളിൽ ഈ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ യേശു കർത്താവ് ഈ സംഭവം ഓർപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24:37-39 വാക്യങ്ങളിൽ. അപ്പൊ ഭക്തികെട്ടവരെയാണ് ജലപ്രളയത്താൽ ദൈവം ന്യായം വിധിച്ചത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം നോഹയെ വിടുവിച്ചു എന്നിട്ട് രണ്ടാമത്തെ സംഭവം പറയുന്നു. മൂന്നാമത് പറയുന്നത് സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ചു, ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു. മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. അതാണ് 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ആ ലോത്തിനെ തിരുനമ്പുരാൻ വിടുവിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോ മൂന്നാമത്തെ സംഭവം ദുഷ്ടജനത്തിന്റെ ഇടയിൽ ജീവിച്ച നീതിമാനായ ലോത്തിനെ ദൈവം വിടുവിച്ചു. എന്നാൽ സോദോം ഗൊമോറയെ ദൈവം ഭസ്മീകരിച്ചു, ഉന്മൂലനാശത്താൽ അവരെ ന്യായം വിധിച്ചു എന്നുള്ളതാ. മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചു എന്ന എനിക്ക് ഈ സംഭവം കണക്ട് ചെയ്തൊരു കാര്യം ഇപ്പൊ പറയാനായിട്ടുണ്ട്. നമ്മളിപ്പം ഈ ആംഗ്ലിക്കൻ ചർച്ചിലൊക്കെ അവര് ഇവിടെ പലരും ഇതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ആണിനെയും കൂടെ നിർത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കും, പെണ്ണിനെയും കൂടെ നിർത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഹോമോസെക്സ്വാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടേതായ ന്യായങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പഠിക്കുമ്പോൾ അത് തിന്മയാണെന്നുള്ള വളരെ കൃത്യമായിട്ട് കാണുക. സോദോം ഗൊമോറായ ദൈവം നശിപ്പിച്ചത് ഈ ഹോമോസെക്സ്വാലിറ്റി കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇനി മേലെ അത് ഉണ്ടാകാതിരിക്കാൻ അവരുടെ ഹോർമോൺ വ്യതിയാണോ എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങനെ കുറെ ആൾക്കാരെ നമ്മൾ കരുതുകയും അവരെ തീർച്ചയായിട്ടും സംരക്ഷിക്കുകയും ഒക്കെ വേണം. ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ അല്ലാതെയല്ല ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇനിമേലിൽ ദൈവം ആണും പെണ്ണുമായിട്ട് മാത്രമേ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതാ അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ആണും ആണും കൂടെ അല്ല പൂർത്തീകരണം. ഒരാണുമാണും പ്രകൃതി പോലും ഇല്ല. അതിന്റെ പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. പ്രകൃതി വിരുദ്ധം കാളയും കൂടെ അല്ലെ, പശുവും കൂടെ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ അവർ തമ്മിൽ ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായ ചരിത്രമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന ചരിത്രമൊന്നും ഇല്ലല്ലോ. അപ്പൊ പ്രകൃതിയുള്ള മൃഗങ്ങൾക്ക് പോലും ഇത്രയും ബോധമുണ്ടെങ്കിൽ മനുഷ്യൻ ഈ ബോധം നശിച്ചു പോകുമ്പോ തിരുവചനം വളരെ കൃത്യമായിട്ട് പറയുകയാ, മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചു. സോദോമിക് സിൻ എന്ന് പറയുന്നത് അവര് ദൃഷ്ടാന്തമാണ്. അത് നമ്മൾ കാണണം കേട്ടോ. എല്ലാ കാലഘട്ടത്തിലും കാണേണ്ടതാ. അതെത്ര ലോകം വികസിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ കാണേണ്ടതായ കാര്യം അത് ദൃഷ്ടാന്തമാക്കി വെച്ചേക്കുക. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു. കാരണം ഈ ലോകത്തും കുടുംബവും അല്ലാതെ ബാക്കി എല്ലാവരും ഈ സോദോമിക് സിൻ അവിടെ ചെയ്തവരാണെന്നാ പറയുന്നത്. അവരുടെ ഇടയിൽ അത് തിന്മയൊന്നും ആയിരുന്നില്ല കേട്ടോ. അവരുടെ ഇടയിൽ തിന്മയായിട്ടൊന്നും അല്ല അവർ കരുതിയില്ല. രണ്ട് ദൂതന്മാര് ലോത്തിന്റെ വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, അവരെ ഇങ്ങനെ ഇറക്കി വിട്ടേ, ഞങ്ങൾ അവരെ ഭോഗിക്കട്ടെ എന്ന് പറഞ്ഞു. ലോത്ത് പറഞ്ഞു, എന്റെ പ്രായപൂർത്തിയായ രണ്ട് പെമ്മക്കൾ വീട്ടിലുണ്ട്, ഞാൻ അവരെ തരാം, വേണ്ട ഞങ്ങൾക്ക് ആ പുരുഷന്മാരെ മതി. നോക്കൂ എത്ര തിന്മയിലേക്ക് പോയി സോദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കുകയാണ്. ആ തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു ലോത്ത്, അവരുടെ ദുഷ്കാമ പ്രവർത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു ദൈവം തമ്പുരാൻ അവിടുന്ന്. അപ്പൊ ഈ മൂന്ന് സംഭവങ്ങൾ പറയുകയാണ്. ഒന്ന്, ദൈവം ഈ പറയുന്ന ന്യായവിധി നടത്തിയ മാലാഖമാര്, നരകത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞ മാലാഖമാര്. രണ്ട്, ജലപ്രളയം ദൈവം തമ്പുരാൻ വരുത്തി, ദൈവഭയം ഇല്ലാത്ത ജനത്തിന്മേൽ ജലപ്രളയം വരുത്തി, നോഹയുടെ സംഭവം പറയുക. മൂന്ന്, ദുഷ്ടജനത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ സോദോം ഗൊമോറായ ദൈവം നശിപ്പിച്ചു, നീതിമാനായ ലോത്തിനെ ദൈവം വിടുവിച്ചു എന്ന് പറയുക. അത് എന്തിനാണെന്നുള്ളത് നമുക്ക് തുടർന്നുള്ള ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് വായിക്കാമോ? 9 മുതൽ 11 വരെയുള്ള വാക്യം കൂടെ പെട്ടെന്ന് വായിച്ചു.
കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാനും നീതികെട്ടവരെ വിശേഷാൽ മലിന കോപം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലോ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ ആ ദാക്ഷ്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല.
അപ്പോൾ ഇവരുടെ മറ്റൊരു സംഭവം പറയുക, എങ്ങനെയുള്ളവരെ ഈ ദുരുപദേഷ്ടാക്കന്മാർക്ക് ഇത്ര ശക്തമേറിയ അനുഭവങ്ങൾ അവർക്ക് വരുമെന്നാണ് പത്രോസ് മീഷായിലൂടെ ദൈവം പറയുന്നത് കേട്ടോ. എന്നിട്ട് എന്താ പറയുക? അവരെ ആ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ ആ ദാർഢ്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന മറ്റൊരു തിന്മയാണ് ഇവിടെ പറയുന്നത്. വോക്കിംഗ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്, ലസ്റ്റ് ഓഫ് അൺക്ലീൻനെസ് എന്ന് പറയുന്നത്, അവർക്ക് ഈ തിന്മ ദാർഢ്യമുണ്ട്, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് അവർ നടക്കുകയാണ്, അല്ലെങ്കിൽ അവര് മോറൽ പെർവേഷൻ, ഡിപ്രാവിറ്റി ഓഫ് ഫോഴ്സ് ടീച്ചേഴ്സ് ആണ് ഇവിടെ പറയുന്നതായ കാര്യം. 10 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നതായ കാര്യം, അവര് ദൂതന്മാര് പോലും മറ്റുള്ളവര് ഇവര് ശപിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവര് ദുഷിക്കുന്നവരാണ്, അവര് വാക്കുകൊണ്ട് ശപിക്കുന്നവരാണെന്ന് പറയുക, അവർ ശപിക്കുന്നവരാണെന്ന് പറയുക. രണ്ട് സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ഉൽപ്പത്തി 19-ാം അധ്യായം 10 മുതൽ 12 വരെ.
അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിലടച്ചു. വാതിക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃത്തം അന്ധത പിടിപ്പിച്ചു. അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിശ്രമിച്ചു. ആ പുരുഷന്മാർ
ലോത്തിനോട്,
ഇവിടെ നിനക്ക് മറ്റു വല്ലവരും ഉണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്ത്
നിന്നപ്പോൾ. അതായത് ഈ ദൂതന്മാര് അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞതല്ലാതെ അവരെ അവരെ പിന്നെ ശപിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ശപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവര് ദൈവത്തിന്റെ കോപം അവരുടെ മേൽ, ദൈവകോപം ഈ ദൂതന്മാരല്ലോ, ദൈവകോപം ദൈവത്തിൽ നിന്ന് വന്നതായ കാര്യം. പക്ഷെ ഈ ദൂതന്മാര് അവരെ ശപിക്കുന്നതായിട്ട്, ആ തിന്മ ചെയ്തവരെ പോലും ശപിക്കുന്നതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ സക്കരിയാവ് 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, സക്കരിയാവ് 3:1-4 വരെയും കൂടെ വായിച്ചേ. സക്കരിയാവ് 3:1-4 വരെ.
അനന്തര അവർ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു.
അതായത് സംഭവം പറയുക, യോശുവ പ്രവാചകൻ അവിടെ നിൽക്കുന്നു, ദൈവത്തിന്റെ ദൂതൻ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്, ദൈവത്തിന്റെ ദൂതൻ ഒരു സൈഡിൽ നിൽക്കുന്നു, സാത്താൻ ഇങ്ങേപ്പുറം നിൽക്കുന്നുണ്ട്, യോശുവ ഇതിന്റെ നടുക്ക് നിൽക്കുക. ബാക്കി വായിച്ചു.
യഹോവ സാത്താനോട്, സാത്താനെ യഹോവ നിന്നെ ഭർത്തിക്കുന്നു, യെരുശലേമിനെ തിരഞ്ഞെടുക്കുന്ന യഹോവ
യഹോവ ഭത്സിക്കുന്നു. അതായത് ദൈവദൂതൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദൂതൻ സാത്താനെ ഭത്സിക്കുന്നില്ല, യഹോവയാം ദൈവമാണ് ഈ സാത്താനെ ഭത്സിക്കുന്നത്. സോദോമന്മാരുടെ കാര്യത്തിലും ദൂതന്മാരവിടെ നിൽക്കുന്നു, അവര് നിങ്ങൾ നശിച്ചു പോകുമെന്നൊന്നും പറയുന്നതായിട്ടില്ല, യഹോവയുടെ കോപമാണ് അവരുടെ മേൽ ഇറങ്ങുന്നത്. യോശുവയുടെ കാര്യത്തിൽ സാത്താനെ ഇവിടെ കുറ്റം ചുമപ്പാനായിട്ട് നിൽക്കുമ്പോ യഹോവയാണ് അവരെ നശിപ്പിച്ചു കളയുന്നത്. ആ ഒരു സംഭവം എടുത്തുകൊണ്ടാണ് പത്രോസ് ലീഹ ഇവിടെ പറയുന്നത്, ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ, കണ്ടോ, ദൂഷണവിധി ഉച്ചരിക്കാതെ ദൂതന്മാര് പോലും ഒരു ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ ആ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല എന്നിവിടെ കാണുക. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർ പലരെയും ഫൽസിക്കുന്നതായിട്ട് നമുക്കറിയാം. ഞാൻ ഫൽസിക്കുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഞാൻ ശപിക്കുന്നു. ചിലരുടെ വീട്ടിൽ കയറിയിട്ട് നിനക്ക് 3 വർഷത്തിനകം ഇത് സംഭവിക്കും, നിനക്ക് 7 വർഷത്തിനകം ഇത് സംഭവിക്കും, നിന്റെ കെട്ടിയവൻ ചത്തുപോയത് ഇതുകൊണ്ടാ, നിന്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോയത് ഇതുകൊണ്ടാന്നും പറഞ്ഞ് ശപിക്കുന്ന ചിലരെ പലരെയും കാണാം. അവരാണ് കള്ളയപ്പോസ്തലന്മാർ, കള്ളപ്രവാചകന്മാർ. ദൂതന്മാര് പോലും താങ്കൾക്കുള്ള ശക്തി ഉപയോഗിച്ച് ആരും ശപിച്ചില്ല എന്ന്. അങ്ങനെ ദൂതന്മാർ അത്ര ശക്തി ഉണ്ടായിരിക്കെ, നിലവും ശക്തി ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ ആ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ, കള്ള ഉപദേഷ്ടാക്കന്മാരെ പറ്റി പറയുക, ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല, വിശുദ്ധ കുർബാനയെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന ചില കെട്ടുകഥകൾ അവരെ പ്രചരിപ്പിച്ചുകൊണ്ട് ദൈവനാമത്തിൽ നടക്കുന്ന നന്മകളെ ദുഷിപ്പാൻ അവർ ശങ്കിക്കുന്നില്ല എന്നുള്ളത് പറയുകയാണ്. ഇത് കപട വേലക്കാരെ പറ്റി പത്രോസ് പറയുന്നതായ കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഒരു 4 മിനിറ്റ് കൂടുതൽ എടുത്തതിൽ ദയവായിട്ട് ക്ഷമിക്കുക. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സാമ്പത്തി പറയാം.
നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ, അതായത് ഡാളസ് സെന്റ് മേരീസ് പള്ളിയിലെ ട്രസ്റ്റി ആയിട്ടിരിക്കുന്ന മേരി മാത്യുവിന്റെ ഹസ്ബൻഡ് മിസ്റ്റർ കെ ജി മാത്യു ഇന്നലെ രാത്രി വളരെ പെട്ടെന്ന് മരിക്കുകയുണ്ടായി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ആ കുടുംബത്തിന് വേണ്ടിയും ആ മേരിമാത്യുവിന് വേണ്ടിയും എല്ലാം നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. വളരെ ദുഃഖത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്, അവര് ഉദ്ദേശിച്ചിരിക്കാത്ത ഒരു സന്ദർഭത്തിലാണ് മരണം നടക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മുടെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. അച്ഛൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം.
നമുക്ക് വാങ്ങിപ്പോയ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരെ നിൻ ജീവസ്വരം അതുണർത്തണമേ. കബറയുന്നുദ്യാനത്തിനായ കർത്താവേ, ഞങ്ങളുടെ ജീവനും ജീവിതവും എല്ലാം അവിടുത്തെ കൃപയും ദാനവുമാണ്. ദൈവകരുണയാൽ വാങ്ങിപ്പോയ ആത്മാവിന് നിത്യശാന്തി നൽകണം. ദുഃഖത്തിലും ഭാരത്തിലും ഇരിക്കുന്ന ഭവനാംഗങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണം. ദൈവമായ കർത്താവെ, അവിടുന്ന് അല്ലാതെ സഹായകനായി നടത്തിപ്പുകാരനായി മറ്റാരുമില്ല. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ വാക്കുകൾക്കോ ഞങ്ങളുടെ വചനങ്ങൾക്കോ ശക്തിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ദൈവത്തിന്റെ വചനമാകുമ്പോൾ അത് കർത്താവ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, അത് ആശ്വാസം നൽകുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ലാതെ വേർപാടിന്റെ നൊമ്പരവും വേദനയും അതിന്റെ വേർപാടിന്റെ പ്രയാസവും നീക്കുവാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരോട് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവകരുണയാൽ നിറയ്ക്കണമേ. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ദൈവസാന്നിധ്യം ഉണ്ടാകണമേ. ഇനി ക്ലാസ്സിൽ സംബന്ധിച്ച് എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. സുഹൃത്തു പരിശുദ്ധാത്മാവാം ദൈവമേയുടെ ദസംസർഗവാസവും കൂട്ടായ്മേ ഞങ്ങളെല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.